ഒമ്പതാമത്തെ ദിവസം അത് യൗമു അറഫ, അറഫയിൽ ഹാജിമാര് നിൽക്കുന്ന ദിവസം, അറഫയിൽ ഹാജിമാര് നിൽക്കുന്ന ദിവസം അതാണ് യൗമു അറഫ. അൽ അറഫ, അറഫ എന്ന് പറഞ്ഞാൽ യൗമ യഖൂമു ന്നാസു ബിഅറഫ, ജനങ്ങൾ അറഫയിൽ നിൽക്കുന്ന സമയമാണ് അത്. ആ ദിവസം അറഫയിൽ നിൽക്കുന്ന ആളുകൾ നോമ്പെടുക്കാൻ പാടില്ലെന്നും, അറഫയിൽ അന്ന് ഹജ്ജിന് വേണ്ടി പങ്കെടുത്തിട്ടില്ലാത്ത ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ആ ദിവസം കഴിയുന്നവരൊക്കെ നോമ്പ് രക്ഷിക്കണമെന്നുമുള്ളതാണ് അതിൽ പറയപ്പെട്ടിട്ടുള്ളത്. എങ്ങനെയാണ് അറഫ തീരുമാനിക്കുന്നത്? അത് ദുൽഹജ്ജ മാസം ഒമ്പതിനാണ്. ദുൽഹജ്ജ മാസം ഒമ്പത് ഒന്ന് ആരാണ് തീരുമാനിക്കേണ്ടത്? അത് മുസ്ലിമീങ്ങളായ ആളുകൾ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ദുൽഹജ്ജ മാസത്തിന്റെ പിറവി കാണുന്നു, ആ കണ്ടിട്ടുള്ള കാഴ്ച ഒരു ഭരണാധികാരിയോട് റിപ്പോർട്ട് ചെയ്തിട്ട് ഭരണാധികാരി അയാളുടെ സാക്ഷ്യം അംഗീകരിക്കുന്നു, അതിന്റെ അടിസ്ഥാനത്തിലാണ്. അത് തന്നെയും നെഹ്റു എന്ന് പറയുന്നത്, വലിയ പെരുന്നാൾ എന്ന് പറയുന്നത് യൗമുൻ നെഹ്റിലാണ്, അറബിന്റെ ദിവസമാണ്. അറബ് അവിടെയാണ് വലി, അത് നിലയിൽ വെച്ചിട്ടാണ് അറബ് നടക്കുന്നത്. ആ ദിവസം തീരുമാനിക്കുന്നത് മക്കയിലുള്ള ഭരണാധികാരിയാണ്, മഷാഇറിലുള്ള ഭരണാധികാരിയാണ്. ഹജ്ജിന്റെ സ്ഥലങ്ങൾ അതാരുടെ കയ്യിലാണോ ആ ഭരണാധികാരി അവരാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആളുകളെല്ലാം വന്നാസു തബഉൻ ലിഅഹ്ലി മക്ക, ബാക്കിയുള്ള ആളുകളെല്ലാം തന്നെ മക്കയിലുള്ള ആളുകൾ എന്നാണോ തീരുമാനിച്ചത് അത് പിന്തുടരുക മാത്രമാണ്, അതിനെ പിന്തുടരുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ വേറെ ദിവസമല്ല. പക്ഷേ പഴയ കാലങ്ങളിൽ നമുക്ക് നിവൃത്തിയൊന്നുമില്ല, ദുൽഹജ്ജ മാസം എന്നാണ് തീരുമാനിച്ചത് എന്ന് നമുക്കറിയാൻ നിവൃത്തില്ല. ഒന്നെന്ത്, ഒൻപതെന്ത്, പത്തെന്ത് എന്നുള്ള കാര്യം നമുക്കതറിയാൻ, മക്കയിൽ എന്തായിരുന്നു എന്നറിയാൻ തീരുമാനിച്ചത് നമുക്കറിയാൻ നിവൃത്തില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ നമുക്കതിന്റെ വിധി വളരെ കൃത്യമായി തന്നെ ആസാറുകളിൽ വന്നിട്ടുണ്ട്. ആസാറുകളിൽ വന്നിട്ടുള്ളത് ദുൽഹജ്ജ മാസം ഒമ്പത് എന്നാണോ അന്നാണ്, അവിടെ ഒമ്പത് എന്ന് നമുക്കറിയില്ല, അപ്പൊ നമ്മുടെ നാട്ടിൽ എന്നാണ് ഒമ്പതായി വരുന്നത്, അന്ന് നമ്മൾ ആ ദിവസം നോമ്പനുഷ്ഠിക്കുക, അതാണ് നിവൃത്തിയുണ്ടായിരുന്നത്. മറിച്ച് ഇന്ന് ദുൽഹജ്ജ മാസം ഒമ്പത് എല്ലാ സ്ഥലത്തും ഒരേപോലെ തന്നെ ആകാൻ സാധിക്കും. കാരണം മക്കയിലുള്ള ആളുകൾ അത് തീരുമാനിക്കുന്ന ആ സമയത്ത് തന്നെ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും അതറിയാം. അത് മക്കയിലുള്ള ആളുകൾ എങ്ങനെയാണ് തീരുമാനിക്കേണ്ടത്? മക്കയിൽ തന്നെ കാണണോ? ഒരിക്കലും ആവശ്യമില്ല. പ്രാദേശികമായിട്ട് കാണണോ? അതിന്റെ ആവശ്യമില്ല. പണ്ടുവരെ കണ്ടിരുന്നത് ചേർത്തല വരെയുള്ള സ്ഥലം നിങ്ങൾ ഒന്നായിട്ടുപെടും, ചേർത്തലിന്റെ അപ്പുറം കണ്ടാൽ നിങ്ങൾക്ക് പെടൂലായിരുന്നു. പിന്നെ കുറേം കൂടി കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് എടുത്തു. ഇപ്പൊ കേരളം മുഴുവൻ അത് കണ്ടാൽ കേരളത്തിൽ എവിടെയും കണ്ടാൽ പറ്റും. പക്ഷെ കേരളത്തിന്റെ അപ്പുറം അങ്ങോട്ട് തമിഴ്നാട്ടിൽ പോയി കണ്ടാലോ അല്ലെങ്കിൽ കർണാടകയിൽ ഇങ്ങോട്ട് പോയി കണ്ടാലോ പറ്റൂല എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത്. പക്ഷെ അങ്ങനെയല്ല, ഇതൊക്കെ നമ്മൾ വരച്ചു വെച്ച രേഖകളാണ്. കേരളവും ചേർത്തലയൊക്കെ നമ്മുടെ വരകളാണ്. അങ്ങനെ ഒരു വരയും ഖുർആനിലോ ഹദീസിലോ ആസാറുകളിൽ എവിടെയും വരക്കാനുള്ള കൽപ്പന അള്ളാഹു നൽകിയിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലില്ല. മഹാനായ ഖലീഫ الراشد الثاني عمر ابن الخطاب رضي الله تعالى عنه അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അദ്ദേഹം ദുൽഹജ്ജ മാസം പറന്നാൽ അദ്ദേഹം ഹജ്ജിന് വരുന്ന ആളുകളോട് ചോദിക്കും, നിങ്ങളുടെ നാട്ടിൽ എന്നാ മാസപ്പിറവി കണ്ടത്? ദുൽഹജ്ജ നിങ്ങൾ എന്നാ കണ്ടത്? ഇറാഖിൽ നിന്ന് വരുന്നവരോട് ചോദിക്കും, ഷാമിൽ നിന്ന് വരുന്നവരോട് ചോദിക്കും, അതുപോലെ തന്നെ യമനിൽ നിന്ന് വരുന്നവരോട് ചോദിക്കും, അതുപോലെ തന്നെ മിസ്റിൽ നിന്ന് വരുന്നവരോട് ചോദിക്കും. ഇങ്ങനെ നാനാ ഭാഗങ്ങളിൽ നിന്നും ഹജ്ജിന് വരുന്ന ആളുകളോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മാസപ്പിറവി കണ്ടതിനെ കുറിച്ച് ചോദിക്കും. എന്നിട്ട് ആദ്യം കണ്ടത് ആരാണ്? ചിലർ പറയും ഞങ്ങൾ തിങ്കളാഴ്ച സൂര്യൻ അസ്തമിച്ചിട്ടാണ് കണ്ടത്. ചിലർ പറയുന്നു ഞങ്ങൾ ചൊവ്വാഴ്ച സൂര്യൻ അസ്തമിച്ചിട്ടാണ് കണ്ടത്. അപ്പോ തിങ്കളാഴ്ച സൂര്യൻ അസ്തമിച്ച് കണ്ട ആളുകൾ ഒരു ദിവസം കൂടി നേരത്തെ കണ്ടിട്ടുണ്ട്. അവർ 29-ന്റെ അന്നാണ് കണ്ടത്, അല്ലെങ്കിൽ മറ്റൊരു 30-ന്റെ അന്നാണ് കണ്ടത്. അങ്ങനെയുള്ള വ്യത്യാസത്തിൽ ആദ്യം കണ്ടിട്ടുള്ള കാഴ്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അംഗീകരിക്കുകയും ആ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ ദുൽഹജ്ജ് ഒന്ന് പ്രഖ്യാപിക്കുകയും ഒമ്പത് നിശ്ചയിക്കുകയും യൗമുൻ നഹ്റ് തീരുമാനിക്കുകയും ചെയ്യുമായിരുന്നു. ഇന്ന് ചില ആളുകൾ പറയുന്നത് പോലെ അത് മക്കന്റെ ഉള്ളിൽ തന്നെ കാണണം, അല്ലെങ്കിൽ മഷാഇറിന്റെ ഉള്ളിൽ കാണണം, അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ ഹിജാസിന്റെ ഉള്ളിൽ കാണണം, അല്ലെങ്കിൽ അറേബ്യന്റെ ഉള്ളിൽ കാണണം. ഇങ്ങനെയുള്ള അതിർവരമ്പുകൾ, ഇത്തരം പൊളിറ്റിക്കലായിട്ട് ഇന്ന് നമ്മൾ വരച്ചു വെക്കുന്ന ഈ ബോർഡേഴ്സ് അല്ലെങ്കിൽ ഈ അതിർത്തികളൊക്കെ പിൽക്കാലത്തുണ്ടായി വന്നതാണ്. റസൂലുള്ളാഹിന്റെ കാലത്ത് അങ്ങനെ രീതിയില്ല, ഖുലഫാക്കളുടെ കാലത്ത് അങ്ങനെ ഒരു രീതിയില്ല. ലോകത്ത് എവിടെ കണ്ടാലും അവർ സ്വീകരിക്കുമായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഹജ്ജിന് വരുന്ന ആളുകളോട് അന്വേഷിച്ചിട്ട് സാക്ഷികളാകാൻ പറ്റുന്ന യോഗ്യരായ സാക്ഷികൾ കണ്ട ആ സാക്ഷ്യമനുസരിച്ച് അതേത് നാട്ടിൽ കണ്ടാലും അദ്ദേഹം അംഗീകരിക്കുമായിരുന്നു. കാരണം അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അത് ഖുലഫാക്കളുടെ ചര്യയാണ്. ഖുലഫാക്കളുടെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അതിന്റെ മാതൃക കാണിച്ച സംഭവം അതാണ്. ഹദീസ് മുറക്കബിലുള്ളത്, റസൂലുള്ളാഹി 30-ാമത്തെ ദിവസം നോമ്പുമായിട്ട് അസ്രസ്കരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഒരു സംഘം വരുന്നത്. അപ്പോ സഹാബിമാരൊക്കെ നബിയും സഹാബത്തുമൊക്കെ നോമ്പ് നോറ്റ് ആ ക്ഷീണത്തിൽ ഇരിക്കുന്നത് കാണുമ്പോൾ അവർ ചോദിക്കുന്നു, ഹേ നിങ്ങളിപ്പോഴും നോമ്പിലാണോ, നോമ്പ് മുറിച്ചിട്ടില്ലേ? ഇല്ല, ഞങ്ങൾ ഇന്ന് 30 പൂർത്തീകരിക്കുകയാണ്. കാരണം ഇന്നലെ ഞങ്ങൾ 29-ാം അന്ന് മാസപ്പിറവി കണ്ടെങ്കിലല്ലേ മുറിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾ കണ്ടു, അവര് മാസപ്പിറവി കണ്ടു, എന്നിട്ട് യാത്രക്കാരാണ്, ആ രാത്രി മുഴുവനും സഞ്ചരിച്ചു, പിന്നെ ഈ പകലും സഞ്ചരിച്ചു, അത്രയും ദൂരത്തുനിന്നാണ് വരുന്നത്. അങ്ങനെ വന്നു, ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അലൈഹി വസല്ലം അവരുടെ മൊഴിയെടുത്തു, ആ മൊഴി തൃപ്തികരമായി റസൂലുള്ളാഹിക്ക് തോന്നി, അവരുടെ സാക്ഷ്യം അംഗീകരിച്ചു. റസൂലുള്ളാഹ് നോമ്പ് മുറിച്ചു, മുറിച്ചിട്ട് പറഞ്ഞു സഹാബത്തിനോട് നോമ്പ് മുറിക്കാൻ വേണ്ടി പറഞ്ഞു, പെരുന്നാൾ നമസ്കാരത്തിന്റെ സമയം പകൽ വൈകിയതിനാൽ, ഇന്ന് കഴിഞ്ഞതിനാൽ നാളെ രാവിലെ നിങ്ങളെല്ലാവരും മുസല്ലയിലേക്ക് പെരുന്നാൾ നമസ്കരിക്കാൻ വേണ്ടി പോയിക്കോളൂ. ഒരു ചെറിയ പഞ്ചായത്ത്, ഇനി ഒരു 15 മിനിറ്റ്, ഒരു അരമണിക്കൂറല്ലേ സൂര്യൻ അസ്തമിക്കാനുള്ളൂ, ഒരു നോമ്പും കൂടി നമുക്ക് കിട്ടല്ലേ എന്നതായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീർപ്പ്. നബി അവിടെ മുറിക്കുകയും സഹാബത്തിനെ കൊണ്ട് മുറിപ്പിക്കുകയും പെരുന്നാൾ നമസ്കാരം നാളെ കാലത്ത് മുസല്ലയിലേക്ക് നിങ്ങൾ പുറപ്പെടൂ എന്ന് ആജ്ഞാപിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇത് കാണിച്ചു കൊടുത്തിട്ടുള്ള റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കണ്ടു വളർന്നിട്ടുള്ള സഹാബാക്കൾ, അവിടുത്തെ ഖുലഫാക്കളും സഹാബാക്കളും അവരങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അതിനാൽ ഈ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ, അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, അവരൊക്കെ ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. വലിയ പെരുന്നാള് അത് മക്കയിലുള്ള ഭരണാധികാരി അയാളാണ് ദിവസമർപ്പിക്കുന്നത് ദുൽഹജ്ജ 1 എന്നാണ്. അയാളാണ് ദുൽഹജ്ജ 9 അറഫയിൽ ഏത് ദിവസം, തിങ്കളാഴ്ചയാണോ അറഫ, വ്യാഴാഴ്ചയാണോ അറഫ, വെള്ളിയാഴ്ചയാണോ അറഫ എന്ന് തീരുമാനിക്കുന്നത്. ആ കാഴ്ച അദ്ദേഹം എടുക്കുന്ന തീരുമാനമനുസരിച്ചാണ് ആ തീരുമാനം. അത് വന്നാസുത്തലി മക്ക, മറ്റുള്ള ജനങ്ങളെല്ലാവരും മറ്റു നാടുകളിൽ മറ്റു പ്രദേശങ്ങളിലുള്ള മുസ്ലിമീങ്ങൾ മക്കാരെ പിന്തുടരുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് ആ വിഷയത്തിലുള്ളത്.